നല്ല മുത്ത്. വീണ്ടെടുപ്പിൻ സ്നേഹത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മുടെ രക്ഷകൻ ഒരു വിലയേറിയ മുത്തിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ ഉപമയിൽ കൂടെ ഈ പാഠം കർത്താവ് ചിത്രീകരിച്ചു. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ക്രിസ്തു തന്നെയാണ് വിലയേറിയ മുത്ത്. പിതാവിൻ്റെ മഹത്വവും ദൈവികത്വത്തിൻ്റെ പൂർണ്ണതയും അവനിൽ വസിക്കുന്നു. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും അവൻ തന്നെയാണ്. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളുടെ മഹത്വം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. തന്നിൽ നിന്നുള്ള വെളിച്ചം കൊണ്ട് തിരുവെഴുത്തിലെ ഓരോ താളും പ്രശോഭിക്കുന്നു. പരിശുദ്ധവും കളങ്കരഹിതവും കലർപ്പില്ലാത്തതും വെണ്മയാർന്നതുമായ മുത്താണ് ക്രിസ്തുവിൻ്റെ നീതി. ഉന്നതവും വിലയേറിയതുമായ ദൈവിക ദാനത്തെ ശ്രേഷ്ഠമാക്കുവാൻ മാനുഷിക പ്രവൃത്തിക്ക് സാധിക്കുകയില്ല. അത് കുറ്റമറ്റതാണ്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. കൊലോസ്യൻ 2:3. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 1 കൊരിന്ത്യൻ 1:30. ഈ ലോകത്തിനും വരുവാനുള്ളതിനുമായുള്ള മനുഷ്യാത്മാവിൻ്റെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന സർവവും ക്രിസ്തുവിൽ കാണപ്പെടുന്നു. ഏറ്റവും വിലയേറിയ മുത്താണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അവനോട് തുലനം ചെയ്യുമ്പോൾ സർവവും ചവറെന്ന് എണ്ണപ്പെടും. ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. 1:11. ലോകത്തിൻ്റെ ഇരുളിൽ ദൈവവെളിച്ചം പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. 1:5. എന്നാൽ സ്വർഗീയദാനത്തോട് എല്ലാവരും അവജ്ഞ കാണിക്കുകയില്ല. സത്യത്തിനു വേണ്ടി ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ ഉപമയിലെ വ്യാപാരി പ്രതിനിധീകരിക്കുന്നു. ആത്മാവിൻ്റെ നിധിയായി സാഹിത്യം, ശാസ്ത്രം, വിവിധ മതങ്ങൾ എന്നിവയെ ആശ്രയിക്കുന്ന ആത്മാർത്ഥതയുള്ള ചിന്താശീലരായ മനുഷ്യർ ഓരോ രാജ്യത്തിലും ഉണ്ടായിട്ടുണ്ട്. തങ്ങൾക്കില്ലാതിരുന്ന എന്തോ ഒന്നിനു വേണ്ടി അന്വേഷിച്ചിരുന്ന വ്യക്തികൾ യഹൂദന്മാരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. വെറും മതകർമ്മങ്ങൾ കൊണ്ട് അസംതൃപ്തരായിരുന്ന അവർ ആത്മീയ ഉന്നതി നൽകുന്നവർക്കായി ആഗ്രഹിച്ചു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. കൊർനെല്യോസ്, എത്യോപ്യക്കാരനായ ഷണ്ടൻ എന്നിവർ മുൻപറഞ്ഞ വിഭാഗക്കാരായിരുന്നു. സ്വർഗത്തിൽ നിന്നുള്ള വെളിച്ചത്തിനായി അവർ പ്രാർത്ഥിക്കുകയും ആകാംക്ഷയോടിരിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തു അവർക്ക് വെളിപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. മുത്തിനെ ഒരു ദാനമായി ഉപമയിൽ പ്രതിപാദിക്കപ്പെടുന്നില്ല. വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റുകിട്ടിയ വില കൊടുത്താണ് അത് വാങ്ങിയത്. ക്രിസ്തുവിനെ ഒരു ദാനമായി തിരുവചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ പലരും ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും മാറ്റിവയ്ക്കാതെ ദേഹം, ദേഹി, ആത്മാവ് എന്നിവയെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കുന്നവർക്ക് അവൻ ഒരു ദാനം തന്നെയാണ്. അവൻ്റെ എല്ലാ വിധികളും അനുസരിക്കുവാൻ സമർപ്പിച്ചുകൊണ്ട് നമ്മെ മുഴുവനായി നാം ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നാം ആയിരിക്കുന്നതെല്ലാം, നമ്മിലുള്ള കഴിവുകളും സാധ്യതകളുമെല്ലാം കർത്താവിൻ്റെതാണ്. അവൻ്റെ ശുശ്രൂഷയ്ക്കായി അവ സമർപ്പിക്കപ്പെടേണ്ടതാണ്. ഇപ്രകാരം നാം നമ്മെ പൂർണ്ണമായി കർത്താവിന് നൽകുമ്പോൾ ക്രിസ്തു തൻ്റെ എല്ലാവിധ സ്വർഗീയ നിധികളുമായി നമുക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടും. വിലയേറിയ മുത്ത് നമുക്ക് ലഭിക്കുന്നു. രക്ഷ എന്നുള്ളത് ദാനമാണ്. എന്നാൽ അത് വാങ്ങപ്പെടേണ്ടതോ വിൽക്കപ്പെടേണ്ടതോ കൂടെയാണ്. ദിവ്യകൃപയാൽ നയിക്കപ്പെടുന്ന ആ വിൽപ്പനശാലയിൽ പണവും വിലയും കൂടാതെ വാങ്ങപ്പെടേണ്ട വസ്തുവായി വിലയേറിയ മുത്ത് പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ വസ്തുക്കൾ ഈ വിൽപ്പനശാലയിൽ നിന്ന് എല്ലാവർക്കും ലഭ്യമാണ്. സത്യത്തിൻ്റെ മുത്തുകളടങ്ങിയ നിധി എല്ലാവർക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. ആ വാതിൽ കൂടെയുള്ള വഴി സൂക്ഷിക്കുന്നതിന് വാളുകളുടെ ആവശ്യമില്ല. വാതിൽക്കിൽ നിന്നും മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ശബ്ദം വരിക എന്ന് വിളിക്കുന്നു. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്ന രക്ഷകന്റെ ശബ്ദം അതീവ താൽപ്പര്യത്തോടും ആത്മാർത്ഥതയോടും കൂടെ നമ്മെ ക്ഷണിക്കുന്നു. വെളിപ്പാട് 3:8-18. എല്ലാവരും പ്രാപിച്ചിരിക്കേണ്ട അനുഗ്രഹമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അതിദരിദ്രനും വലിയ ധനവാനും രക്ഷ വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കും. കാരണം എത്ര വിപുലമായ ലൗകിക സമ്പത്തിനും അത് വാങ്ങുവാൻ സാധിക്കുകയില്ല. ഹൃദയംഗമായ അനുസരണം കൊണ്ടും താൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന സമ്പത്തായ നമ്മെ ക്രിസ്തുവിന് വേണ്ടി നൽകുന്നതിൽ കൂടെയും അത് സംഭവിക്കുന്നു. എത്ര ഉന്നതമായ വിദ്യാഭ്യാസത്തിനും ഒരാളെ ദൈവസന്നിധിയിൽ അടുപ്പിച്ചു കൊണ്ടുവരുന്നതിന് സാധിക്കുകയില്ല. ലൗകികവും ആത്മീയവുമായ സകലവിധ നേട്ടങ്ങൾ കൊണ്ടും പരീശന്മാർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തന്നിമിത്തം അവർ അഹങ്കാരത്തോടുകൂടെ ഇപ്രകാരം അഭിമാനിച്ചിരുന്നു, ഞങ്ങൾ ധനവാന്മാർ, സമ്പന്നരായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല. പക്ഷേ അവർ നിർഭാഗ്യരും അരിഷ്ടരും ദരിദ്രരും കുരുടരും നഗ്നരുമായിരിക്കുകയായിരുന്നു. വെളിപ്പാട് 3:17. ഏറ്റവും വിലയേറിയ രത്നത്തെ ക്രിസ്തു അവർക്ക് നൽകി. എന്നാൽ അതിനെ സ്വീകരിക്കുവാൻ അവർ വിമുഖത കാണിച്ചു. അതുകൊണ്ട് കർത്താവ് അവരോട്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മത്തായി 21:31. രക്ഷ നേടിയെടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. ലോകത്തിലുള്ളതെന്തും അതിനുവേണ്ടി നാം ഉപേക്ഷിച്ച് കളയുമെന്നുള്ള താൽപ്പര്യത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടെ അതിനുവേണ്ടി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഏറ്റവും വിലയേറിയ മുത്ത് നാം അന്വേഷിക്കേണ്ടതാണ്. എന്നാൽ അത് ഭൗമിക വ്യാപാര കേന്ദ്രങ്ങളിലോ ലൗകിക വഴികളിലോ അല്ല വേണ്ടത്. അത് ദൈവത്തിൻ്റെതാകയാൽ നാം കൊടുക്കേണ്ട വില സ്വർണമോ വെള്ളിയോ അല്ല. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലൗകികവും ആത്മീയവുമായ നേട്ടങ്ങൾ പര്യാപ്തമാണ് എന്നുള്ള ചിന്തയും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ഹൃദയംഗമായ അനുസരണത്തിനായി ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാപവഴികളെ ഉപേക്ഷിക്കുന്നതിന് അവൻ ആവശ്യപ്പെടുന്നു. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിലിരുന്നതുപോലെ തന്നെ എന്ന് ക്രിസ്തു പ്രസ്താവിക്കുന്നു. 3:21. സ്വർഗീയ മുത്തിനുവേണ്ടി അന്വേഷിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അവർ തങ്ങളുടെ ദുശീലങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് സമർപ്പിച്ചു കൊടുക്കുന്നില്ല. തങ്ങളിൽ ക്രിസ്തു ജീവിക്കുന്നതിനു വേണ്ടി സ്വയത്തെ അവർ മരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവർ വിലയേറിയ മുത്ത് കണ്ടെത്തുന്നതുമില്ല. ലൗകിക ആകർഷണങ്ങളെയും അശുദ്ധമായ ആഗ്രഹങ്ങളെയും അവർ ജയിച്ച് കീഴടക്കുന്നില്ല. ക്രൂശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് അവർ സ്വയത്യാഗത്തിൻ്റെയും യാഗത്തിൻ്റെയും വഴിയിൽ നടക്കുന്നില്ല. പൂർണ്ണമായി ക്രിസ്ത്യാനികളാകാതെ ഏകദേശ ക്രിസ്ത്യാനികളായി സ്വർഗരാജ്യത്തോടടുത്താണ് അവരെന്ന് തോന്നുമെങ്കിലും അവർക്ക് അതിൽ കടപ്പാൻ കഴിയുന്നില്ല. പൂർണ്ണമായി രക്ഷയുടെ അനുഭവത്തിൽ വരാതെ ഏകദേശത്തിൽ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഏകദേശമെന്നല്ല, പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നതാണ്. നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയുടെ ഉപമയിൽ ദ്വയാർത്ഥം അടങ്ങിയിരിക്കുന്നു. സ്വർഗരാജ്യം അന്വേഷിക്കുന്ന മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നതുപോലെ നഷ്ടപ്പെട്ടുപോയ തൻ്റെ ജനത്തെ ക്രിസ്തു അന്വേഷിക്കുന്നതിനെയും അത് പ്രതിനിധാനം ചെയ്യുന്നു. നല്ല മുത്ത് അന്വേഷിക്കുന്ന സ്വർഗീയ വ്യാപാരിയായ ക്രിസ്തു നഷ്ടപ്പെട്ടുപോയ മനുഷ്യവർഗത്തിൽ വിലയേറിയ മുത്ത് കണ്ടെത്തുന്നു. പാപത്തിൽ മലിനപ്പെട്ട് നശിച്ചുപോയ മനുഷ്യനിൽ വീണ്ടെടുപ്പിൻ സാധ്യത അവൻ ദർശിച്ചു. സാത്താനുമായുള്ള പോരാട്ടത്തിൻ്റെ യുദ്ധരംഗമായി തീർന്നതും സ്നേഹത്തിൻ്റെ ശക്തിയാൽ വിമോചനം പ്രാപിച്ചതുമായ ഹൃദയങ്ങൾ ഒരിക്കലും വീണുപോകാത്തവരുടേതിനേക്കാൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ്. ഉപയോഗശൂന്യവും മ്ലേച്ഛമായിട്ടല്ല ദൈവം മാനവരാശിയെ വീക്ഷിച്ചത്. താനത് ക്രിസ്തുവിൽ ദർശിക്കുകയും വീണ്ടെടുപ്പിന് സ്നേഹത്തിൽ കൂടെ അത് എന്തായിത്തീരുമെന്ന് കാണുകയും ചെയ്തു. ആ മുത്തിനെ വിലയ്ക്ക് വാങ്ങുന്നതിനു വേണ്ടി സകല ലോകങ്ങളിലെയും ധനത്തെ ദൈവം ഒരുമിച്ച് കൂട്ടി അത് കണ്ടെത്തി വീണ്ടെടുത്ത് തൻ്റെ കിരീടത്തിൽ യേശു അത് ചാർത്തിത്തുന്നു. അവർ അവൻ്റെ ദേശത്ത് ഒരു കിരീടത്തിൻ്റെ രത്നം പോലെ പൊങ്ങി ശോഭിക്കും. സക്കരിയാവ് 9:16. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 3:17. നാം അധികമായി ധ്യാന വിഷയമാക്കേണ്ടത് വിലയേറിയ മുത്തായ ക്രിസ്തുവും ആ സ്വർഗീയ നിധി കരസ്ഥമാക്കുവാൻ നമുക്ക് ലഭിച്ച പദവിയും ആയിരിക്കണം. നല്ല മുത്തിൻ്റെ വില മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്വർഗീയ ദാനത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്ന സമയമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മശക്തിയുടെ സമയം. ക്രിസ്തുവിൻ്റെ കാലത്ത് അനേകർ സുവിശേഷം കേൾക്കുകയുണ്ടായി. പക്ഷേ അവരുടെ മനസ്സുകൾ തെറ്റായ ഉപദേശങ്ങളാൽ അന്ധകാരനിബിഡമായിരുന്നതുകൊണ്ട് ഗലീലയിലെ വിനീതനായ ആ ഉപദേഷ്ടാവിൽ അവർ ദൈവം അയച്ച വ്യക്തിയെ കണ്ടില്ല. എന്നാൽ അവൻ്റെ സ്വർഗാരോഹണ ശേഷം തൻ്റെ മധ്യസ്ഥതയുടെ സാമ്രാജ്യത്തിൽ താൻ സിംഹാസനാരൂഢനായതിനെ പരിശുദ്ധാത്മവർഷത്താൽ അടയാളമായി നൽകി. പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ ആത്മാവിനെ അയച്ചു. ഉയർത്തെഴുന്നേറ്റ രക്ഷകന്റെ ശക്തിയെ ക്രിസ്തുവിൻ്റെ സാക്ഷികൾ പ്രസംഗിച്ചു. ക്രിസ്തുവിൻ്റെ ശത്രുക്കളാൽ വഞ്ചിതരായി മനസ്സ് ഇരുണ്ടുപോയവരുടെ ഉള്ളിൽ സ്വർഗീയ വെളിച്ചം പ്രകാശിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് അവർ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 5:31. സ്വർഗീയ മഹിമയാൽ ചുറ്റപ്പെട്ടവനായി അവർ അവനെ ദർശിച്ചു. തങ്ങളുടെ മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന എല്ലാവർക്കും ധാരാളമായി നൽകുവാൻ അളന്നുകൂടാത്ത ധനം കൈവശമുള്ളവനായി അവനെ അവർ വീക്ഷിച്ചു. പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സിനെ അപ്പോസ്തലന്മാർ വിവരിച്ചപ്പോൾ 3000 പേർ മാനസാന്തരപ്പെട്ടു. പാപത്താൽ മലിനപ്പെട്ടവരായി അവർ തങ്ങളെ കാണുകയും തങ്ങളുടെ സ്നേഹിതനും വീണ്ടെടുപ്പുകാരനുമായി ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ചെയ്തു. മനുഷ്യരിൽ ആവസിച്ചിരുന്ന പരിശുദ്ധാത്മശക്തിയാൽ ക്രിസ്തു ഉയർത്തപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്തു. തങ്ങൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തു നിന്നെയും കഷ്ടപ്പാടും മരണവും വഹിച്ചതായി മനുഷ്യർ വിശ്വാസത്തിൽ കണ്ടു. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ്റെ ശക്തിയും മഹത്വവും അവർ മനസ്സിലാക്കി. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്താൽ അവങ്കലേക്ക് കരങ്ങളുയർത്തി. മനുഷ്യവാസമുണ്ടായിരുന്ന ഭൂതലത്തിന്റെ അറ്റത്തോളം ഉയർത്തെഴുന്നേറ്റ രക്ഷകന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് അവർ പോയി. നാനാഭാഗത്തുനിന്നും കൂട്ടം കൂട്ടമായി മനുഷ്യർ മാനസാന്തരപ്പെട്ട് തിരിയുന്നത് സഭ കണ്ടു. വിലയേറിയ മുത്ത് അന്വേഷിച്ചുകൊണ്ട് പാപികൾ ക്രിസ്ത്യാനികളോട് ഒത്തുചേർന്നു. ഓരോ ക്രിസ്ത്യാനിയും തന്റെ സ്നേഹിതനിൽ ദൈവിക സാദൃശ്യവും സ്നേഹവും ദർശിച്ചു. ഒരേ താൽപര്യം മാത്രം നിലനിന്നു. ഒരേ വിഷയത്തിൽ എല്ലാവരും ലയിച്ചു ചേർന്നു. എല്ലാ ഹൃദയങ്ങളും ഏകസ്വരത്തിലായിരുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവം തങ്ങളിൽ പ്രകടമാക്കുകയും തന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കുകയും മാത്രമായിരുന്നു വിശ്വാസികളുടെ ഏക ആഗ്രഹം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 4:32-33. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 2:47. മുഴു സഭയെയും പരിശുദ്ധാത്മാവ് ഉത്തേജിപ്പിച്ചു. കാരണം അവരെല്ലാവരും വിലയേറിയ മുത്ത് കണ്ടെത്തിയവരായിരുന്നു. അതിലുമധികം ശക്തിയോടെ ഈ രംഗങ്ങൾ ആവർത്തിക്കപ്പെടും. പെന്തക്കോസ്തുനാളിൽ പരിശുദ്ധാത്മദാനം വർഷിച്ചത് മുൻമഴയാണ്. എന്നാൽ പിന്മഴ വളരെയധികമായിരിക്കും. നമ്മുടെ സ്വീകാര്യത്തിനും താൽപ്പര്യത്തിനുമായി ആത്മാവ് കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മശക്തിയാൽ ക്രിസ്തു വീണ്ടും പരിപൂർണമായി വെളിപ്പെടേണ്ടിയിരിക്കുന്നു. വിലയേറിയ മുത്തിന്റെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോഴവർ അപ്പോസ്തലനെ പൗലോസിനോട് ചേർന്ന് ഇപ്രകാരം പറയും: എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഫിലിപ്പ്യൻ 3:7-8.